Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
தன்னை அழித்தெழுந்த தன்மையானந்தர்க்கு என்னை உளதொன்று இயற்றுதற்கு தன்னையலாது அந்நியமொன்றும் அறியார் அவர் நிலைமை இன்னதென்று உன்னல் எவன். அகம் கிருதிம் யோ லசதி கிரசித்வாம் கிம் தஸ்ய காரியம் பரிசிஷ்டமஸ்தி கிஞ்சித் விஜானாதி ச ந ஆத்மனஹா அந்யத் தஸ்ய ஸ்திதிம் பாவயிதும் சமக்காம். இதான இன்னலை கண்ட ஸ்லோகம். அடுத்த ஸ்லோகம். ஆஹஸ்புடம் தத்துவமசீதி வேத ததாபி ததாபி அசம்பிராப்ய பராத்மனிஷ்டாம் பூயோ விசாரா மதிதுர்பலத்துவம் தத் சர்வதா ஸ்வாத்மதயா ஹி பாதி. தத் சர்வதா ஸ்வாத்மதயா ஹி பாதி. அதுனீ என்ற அம்மறைகள் ஆர்த்திடவும் தன்னை எதுவென்று தான் தேர்ந்திராது அது நான் இது ஒன்றென்று எண்ணல் உரனின்மையினால் என்று அது என்றும் அதுவே தானாய் அமர்வதால். வேதத்தின் முழுவன் சாரம் ரமண மகர்ஷியட உபதேசம் எந்தான் என்று சோதிக்கானെങ്കിൽ தத்துவமசி இத்தே உள்ளு. அது நீ என்று அம்மறைகள் ஆர்த்திடவும் தன்னை. மறை என்றால் வேதம் என்னர்த்தம். வேதம் அது நீ என்று நீ அன்வேஷிக்கிற ஆ பரமசத்தியம் பிரம்மம் நீ தன்னே என்று ஆர்த்திடவும் கோஷிச்சிட்டு ஆஹஸ்புடம் தத்துவமசி இது வேத ஸ்புடமாயும் வேதம் தத்துவமசி என்று பண்ணு. எங்கே ஒரு பிராவசியம் அல்ல ஒன்பது பிராவசியம் பண்ணு. நவகிருத்வ உபதேச சாந்தோக்கியத்தில் ஒன்பது பிராவசியம் தத்துவமசி என்று பண்ணு. அங்கே ஒன்னும் ஒரு ஒரு உபதேசவும் வேதம் இங்கே ஒன்பது பிராவசியம் செய்துட்டில்ல. தத்துவமசி ஸ்வேதகேதோ என்று ஒன்பது பிராவசியம் பண்ணு. மகர்ஷியட உபதேசம் ஞானாறு என்ன விசாரம் அல்ல வாஸ்தவத்தில் தத்துவமசி என்னதான். அது எந்த தெளிவு என்னால் ஈ ஸ்லோகம் தான் தெளிவு. ஆஹஸ்புடம் தத்துவமசி இது வேத தத்துவமசி என்ன உபனிஷத்து பயணம் மகாத்மாக்கள் பயணம் ரிஷிகள் பயணம் அப்போ சங்கராச்சாரியர் பயணும் ரமண மகர்ஷி பயணும் நீ ஆ சத்தியமான. அப்ப நம்மள பிரதிகரணம் எந்த சப்போஸ் நீங்கள் ரமண மகர்ஷியட முன்பில் இருக்கணும் அல்ல சாட்சாத் ஆதிசங்கர முன்பில் இருக்கணும் சாட்சாத் ஸ்ரீபரமேஸ்வரன் முன்பில் இருக்கணும் என் வச்சோள நீங்கள் வாஸ்தவத்தில் வினயம் உண்டில் பக்தியும் ஆதரவும் நீங்கள வாஸ்தவமானில் என்னேக்காளும் கூடுதல் என்னை குறிச்சு ஈஸ்வரனு அறியாம் குருவினு அறியாம் என்ன பாவமெங்கிலும் உண்டில் ஆ குரு தத்துவமசி என்பயோ எந்த செய்யணும் ஆ சமயத்தில் அது அனுபவிக்கணும். அதான யதார்த்த வினயத்தின் ஆதரவிண்டையோ லட்சணம். அது அங்கு பயம் பசே ஞான் என்னாலும் ஈ பரணதாரா அவடையான ஞானாரு விசாரம் வேண்டி வரணும். அது குருவிட் வாக்கியத்தினும் எந்த உள்ளில் உள்ள சத்தியத்தினும் இடங்கூறாய்ட் நடுவில் ஒராள் பொந்துணுமல்லோ ஆ பொந்தும்போது ஞானாரு சோதிக்கணும். பகவானே பண்ணால் போலும் என்னை ஸ்வீகரிக்க சம்மதிக்காது தள்ளிப்புறப்பிடும் அகந்த கொண்டு கொல்லிக்கும் கொல்லும் நீ சிலர் நாராயணாய நம. தள்ளிப்புறப்படும் அகந்த அது எவ்வளவு தள்ளிப்புறப்படும் நமக்கு அத்தொக்க வேதத்தினோடோ உபனிஷத்தினோடோ மகாத்மாக்களோடோ பக்தி உண்டில் ஈ ஒரு வாக்கியம் கேட்கும்போ தான் ஞானம் உண்டாகணும் என்ன பண்ணு. சங்கராச்சாரியர் ஒருத்து பண்ணு ஈ லோகத்தினே கொண்டு தோற்று எந்த வச்சால் அத்ய அஷ்டமீதி நவமீதி சதுர்தசீதி ஜோதிஷ்கவாச்சே உபவசந்தி பக்தியா ஸ்ருதேஹே து அஹோ தத்துவமசீதி வாக்கியம் ந விஸ்வசந்தி அத்புதமேததேவ. வேதத்தில் பிரமுகஸ்ருதி துர்பலஸ்ருதி என்னொக்க உண்டு. அதாவது ஏற்றவும் பிராமுக்கியம் உபனிஷத்தினான். ரெண்டாமதாயட்டுள்ள பிராமுக்கியம் சம்ஸ்காரங்களே பரையண கர்மகாண்ட வேதபாகத்தினான். பின்னையொக்க சோட்டில் 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 வந்துட்டான நம்மள பௌராணிகமான பாவங்களொக்க. நம்ம ஏற்றவும் பிரபலமான ஸ்ருதிக்கு பலம் கொடுக்காது இன்று அஷ்டமியான சதுர்தசியான அது இன்னதொக்கால் என்ன நம்மள ജ്യോതിഷ പുസ്തകത്തിലും മറ്റും മാസികയിലും മറ്റുമൊക്കെ വന്നാൽ അതൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ അതിനൊക്കെ നല്ല ചെലവാണ്. ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്തിയ, പത്തുപേരിൽ എട്ട് പേര് ജ്യോതിഷികളാണിപ്പോ. എന്താന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വിശ്വാസമാണ്. പഠിക്കണമുണ്ട്, ആളുകൾ മെനക്കെട്ട് പഠിക്കണമുണ്ട്. ജ്യോതിശാസ്ത്രം വേദാംഗമാണ്, അല്ലാതെ നമ്മളുടെ ജീവിത കാര്യങ്ങളിലേക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. പോട്ടെ, അതിനെ കുറിച്ചല്ല നമ്മളുടെ ചർച്ച. ശങ്കരാചാര്യരുടെ വാക്യമാണ് ഇവിടെ ചർച്ച. മഹാവാക്യ ദർപ്പണം എന്ന കൃതിയിൽ ആചാര്യസ്വാമികളുടെ വാക്യം. ഇന്ന് അഷ്ടമി ചതുർദശി എന്നൊക്കെ ജ്യോതിഷൻ പറയുന്നതിൽ ഇത്ര വിശ്വാസം വരുന്നുവല്ലോ. ശ്രുതേഹേ, ശ്രുതിമാതാവ് തത്വമസി എന്ന് ഗർജിക്കുന്നു. അതിനെ എന്തുകൊണ്ട് വിശ്വസിച്ച്? അനുഭവം വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വസിച്ച് അതിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഭഗവാനും പറയുന്നത് അതാണ്, ആഹസ്ഫുടം തത്വമസീതി വേദ. വേദം വളരെ തെളിവായിട്ട് നീ തന്നെ ആ പൂർണ്ണ വസ്തു എന്ന് പറഞ്ഞു. ആ പറയുന്നത് നമ്മളുടെ അഹങ്കാരത്തിൽ ഏശാൻ വേണ്ടിയിട്ടല്ല, നല്ലവണ്ണം സൂക്ഷിക്കണം. തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയാനല്ല. ഗുരുവോ ഭഗവാനോ വേദമോ നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ ഒന്നിൽ ആ ക്ഷണത്തിൽ തന്നെ അനുഭവിക്കണം, അല്ലെങ്കിൽ വിചാരം കൊണ്ട് തെളിഞ്ഞ് കാണാൻ ശ്രമിക്കണം. കോയമ്പത്തൂരിൽ ഒരിക്കൽ പ്രഭാഷണം ചെയ്യുമ്പോ ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, കാര്യമായി എന്തോ ആന്തരികമായ ഒരു അനുഭൂതി ഉണ്ടായിട്ടു, വളരെ കൃതാർത്ഥതയോടുകൂടെ ആ ചെറുപ്പക്കാരൻ പ്രഭാഷണം കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാൻ വലിയ അനുഗ്രഹം ചെയ്തു. 5 വർഷം മുമ്പ് ഏതോ സിദ്ധന്റെ സമാധി സ്ഥലത്തിൽ ചെന്നു, അവിടെ ബോർഡില് നീയേ കടവുൾ എന്ന് എഴുതിയിട്ടിരുന്നു. ഈശ്വരൻ അഥവാ പൂർണ്ണ വസ്തു നീ തന്നെ എന്ന് എഴുതിയിട്ടിരുന്നു. അപ്പൊ ഞാൻ അത് വായിച്ചിട്ട് അതെങ്ങനെ സാധിക്കും? ഞാൻ കൂലിപ്പണിക്കാരനാണ്, പാടത്തിൽ പണിയെടുക്കുന്നു, മഴ പെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നേരെ അതിവൃഷ്ടി ഉണ്ടായാലും അനാവൃഷ്ടി ഉണ്ടായാലും എനിക്ക് അപകടമാണ്. എല്ലാം ഞാൻ പ്രകൃതിയെ ആശ്രയിച്ച് നിൽക്കുന്നു. കൂലി കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ശരീരത്തിൽ വ്യാധി മറ്റുമൊക്കെ വന്നാൽ ഞാൻ വിഷമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ എങ്ങനെ ഈശ്വര സത്യമായിട്ട് ആവാൻ തീരും? പക്ഷേ ആ കൂലിക്കാരന് പഠിപ്പറിവുള്ള ആളെക്കാളും ബുദ്ധിയുണ്ട്. പഠിപ്പ് നമ്മളുടെ ബുദ്ധിയെ കേടുവരുത്തും, എന്നുവെച്ചാൽ ശുദ്ധ ബുദ്ധിയെ കേടുവരുത്തും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പഠിപ്പ് വേണ്ടാൻ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അത് പല കാര്യങ്ങൾ, സിഗരറ്റ് വലിക്കുകയും മദ്യപാനം ചെയ്യുകയും ചെയ്യുന്ന പോലെ അതൊരു അഡിക്ഷനാണ്. ഇന്റലക്ച്വൽ ഒപിഎം ഈറ്റിംഗ് എന്ന് വിവേകാനന്ദൻ ഒരിടത്ത് പറഞ്ഞു. അത് പോട്ടെ. അപ്പോ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ആ സദസ്സിൽ തന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ വല്ലാതെ വാദിക്കുകയായിരുന്നു, പ്രഭുപാദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാധ്വാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായ വാദം. ആ ചെറുപ്പക്കാരന് അറഗൻസ് ആണ്, സത്യത്തിനെ കാണാനുള്ള ജിജ്ഞാസയില്ല. പക്ഷെ ഈ കൂലിപ്പണിക്കാരൻ, അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കണ്ടപ്പോ, നീ തന്നെ ഈശ്വരൻ എന്ന് കണ്ടപ്പോ, ശുദ്ധബുദ്ധിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ, ആ കൂലിപ്പണിക്കാരൻ പറയാണ്, ആ പറഞ്ഞിരിക്കുന്നത് ഒരു മഹാത്മാവാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് എന്റെ കുഴപ്പമാണ്. ഈ സത്യത്തിനെ എനിക്ക് മനസ്സിലാക്കി തരുന്നവരെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് 5 വർഷമായി ഒരു നിഷ്ഠയോടുകൂടെ ആ സിദ്ധന്റെ സമാധിയിൽ ചെന്നിരിക്കുകയാണ്. ഇതാണ് ശുദ്ധബുദ്ധിയുടെ ലക്ഷണം. നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് പരസ്പരം കോൺട്രഡിക്ടറി ആയി എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ കോൺട്രഡിക്ഷൻ നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഒരു മഹാത്മാവ് ഒന്ന് പറഞ്ഞു, മറ്റൊരു മഹാത്മാവ് മറ്റൊന്ന് പറഞ്ഞുവെങ്കിൽ, രണ്ടുപേരും മഹാത്മാക്കളാണെങ്കിൽ, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, അദ്വൈതം ഇത് തമ്മിലുള്ള തർക്കമൊക്കെ മഹാത്മാക്കൾ തീർക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെ തീർക്കും എന്ന് വെച്ചാൽ, ജ്ഞാനത്തിന് ഭഗവാൻ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ജ്ഞാനം എന്ന് വെച്ചാൽ പഠിപ്പല്ല, ഗീതയിൽ ചില ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. അമാനിത്വം, അദംബിത്വം, അഹിംസ, ശാന്തി, ആർജവം എന്നുള്ളതൊക്കെയാണ് ലക്ഷണം. ഈ ലക്ഷണം രാമാനുജനിലും ഉണ്ട്, ഈ ലക്ഷണം മാധവനിലും ഉണ്ട്, ഈ ലക്ഷണം ശങ്കരനിലും ഉണ്ട്. പക്ഷെ ഇവർ ബുദ്ധി കൊണ്ട് പറയുന്ന സിദ്ധാന്തത്തിലാണ് വ്യത്യാസം കാണുന്നത്. നമ്മൾ കേവലം അദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, ദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, വിശിഷ്ടാദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പരമ്പരയാണ് സത്യം എന്ന് പറഞ്ഞ് പരസ്പരം ശണ്ട കൂടുന്നതാണ് ലോകത്തില്. അതിനു പകരം മഹാത്മാക്കൾ പരസ്പരം വിരുദ്ധമായി വല്ലതും പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും മഹാത്മാക്കളായതുകൊണ്ട് ഈ വൈരുദ്ധ്യത്തിൽ രണ്ടു പക്ഷവും പിടിക്കാതെ രണ്ടും രണ്ട് തലത്തിലാണെന്ന് അറിഞ്ഞുകൊള്ളണം, രണ്ടും രണ്ട് മണ്ഡലത്തിലാണെന്ന് അറിഞ്ഞുകൊള്ളണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചാൽ ആ മഹാത്മാക്കൾ വിമുക്തരാവും, നമ്മൾ ബന്ധത്തിൽ കുടുങ്ങും. നമ്മൾ ഏത് അനുഭൂതി മണ്ഡലത്തിലിരിക്കുന്നു ആ അനുഭൂതി മണ്ഡലം നമുക്ക് ശരി. പക്ഷേ പാരമാർത്ഥികമായ ഒരു അനുഭൂതി മണ്ഡലം ഉണ്ട്, ആ അനുഭൂതി മണ്ഡലത്തിനെയാണ് തത്വമസി എന്ന് വേദം പറയുന്നത്. നീ തന്നെ ആ വസ്തു. അപ്പൊ ഞാൻ തന്നെ ആ വസ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ ഞാൻ അനുഭവിക്കണം, ഞാനാണെന്ന് അറിയണം. എങ്ങനെ അറിയും? കേൾക്കുമ്പോ തന്നെ അനുഭവിക്കണം എന്നാണ് ഭഗവാൻ പറയണവിടെ. തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം, കേൾക്കുമ്പോ തന്നെ പരമാത്മനിഷ്ഠ ഉണ്ടാകാതെ വീണ്ടും ഞാൻ അതാണ്, ഞാൻ ഇതല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ മതി ദുർബലത്വം, ബുദ്ധിക്ക് ദൗർബല്യമുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിചാരിക്കുന്നത്. കേൾക്കണ ക്ഷണത്തിൽ കണ്ണുടയ വള്ളലാരോടത്ത് പറയണ്ട, ഗുരു അത് നീ എന്ന് ഉപദേശിച്ചു തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു, അത്രേ കഴിഞ്ഞു എന്നാണ്. അത് നീ എന്റെ അമ്മറികൾ ആർത്തിടവും തന്നെ ആ ഉപനിഷത്ത് ഉറക്കെ വിളിച്ചു പറയുന്നു, നീ തന്നെ ആ സത്യം എന്ന് പറയുമ്പോ താൻ അതാണെന്ന് അനുഭവിച്ചിരിക്കാതെ വീണ്ടും അതുമാണ് ഇതല്ല എന്നൊക്കെ ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് കാണിക്കുന്നത് ദൗർബല്യമാണ്. എപ്പോഴും ബ്രഹ്മം അഥവാ ഭഗവാൻ സർവദാ സ്വാത്മതയാ ഹി ഭാതി, നമ്മളിൽ സ്വാത്മാവായി ഉണർവായി താൻ താനായി നമ്മളുടെ സെന്ററായിട്ട് നമ്മളിൽ ആ മഹാവിഭൂതി ഭഗവാൻ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, അത്രയേ ഉള്ളൂ, അനുഭവിക്കണില്ല. അത് അനുഭവിക്കാൻ ജെനുവിൻ ആയിട്ട് സിൻസിയർ ആയിട്ട് ആത്മവിചാരത്തിനെ തുടരണം. അത് നീ എന്ന് പറയുമ്പോ ആ ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഗുരു ഉദ്ദേശിച്ച ആ ഞാൻ ഈ ഞാനല്ല, അല്പമായ ഞാനല്ല, ക്ഷുദ്രമായ ഞാനല്ല, പിന്നെയോ പൂർണ്ണ വസ്തുവാണ്. ചിലപ്പോ അത് നീ എന്ന് ഗുരു ഉപദേശിക്കും, ചിലപ്പോ ഗുരു നീ ആരാണ് എന്ന് ചോദിക്കും. ഇതൊക്കെ ദീക്ഷയാണ്. ശങ്കരാചാര്യരെ കണ്ടപ്പോ ഗോവിന്ദ ഭഗവത് പാദർ ചോദിച്ചു, കുഞ്ഞേ നീ ആരാണ്? കസ്ത്വം ബാല മമഹൃതി രതി കാചിദാനന്ദമൂർച്ച, തന്നെ കാണുമ്പോ എനിക്ക് ആനന്ദം ഉണ്ടാവുന്നു, നീ ആരാണോ കുഞ്ഞേ എന്ന് ചോദിച്ചതും ശങ്കരൻ ഒരു ക്ഷണം പോലും ആലോചിക്കാതെ പറഞ്ഞു, അത്രേ ന ഭൂമിർ ന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോ വശിഷ്ട ശിവഃ കേവലോഹം ന മാതാപിതാ വാ ന ദേവാ ന ലോകാഃ ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൌ നിരസ്താദി ശൂന്യാത്മകത്വാത് തദേകോ വശിഷ്ട ശിവഃ കേവലോഹം ന വർണ്ണാ ന വർണ്ണാശ്രമാചാര ധർമ്മാഃ ന മേ ധാരണാ ധ്യാന യോഗാദയോപി അനാത്മാശ്രയോഹം മമാധ്യാസഹാനാത് തദേകോ വശിഷ്ട ശിവഃ കേവലോഹം ന സാംഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർമതം വാ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ട ശിവഃ കേവലോഹം. പത്ത് ശ്ലോകം, ദശശ്ലോകി എന്നു പേര്. ഇത് 8 വയസ്സിൽ ശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദരോട് ചൊല്ലിയതാണ്. 32-ാമത്തെ വയസ്സിലും ആ ഫിലോസഫി ഒന്നും മാറിയിട്ടില്ല. 32-ാമത്തെ വയസ്സിൽ മഹാസമാധിക്ക് മുമ്പ് പത്മപാദാചാര്യർ അദ്വൈതത്തിനെ ചുരുക്കി ഉപദേശിക്കാൻ പറയുമ്പോ 8 വയസ്സിൽ താൻ തന്റെ ഗുരുവിന്റെ മുമ്പിൽ എന്താണോ ചൊല്ലിയത് അത് തന്നെ വീണ്ടും എടുത്തു ചൊല്ലുകയാണ്. അതേ ദശശ്ലോകിയാണ് ഉപദേശിക്കുന്നത്. അപ്പോ സിദ്ധാന്തത്തിൽ മാറ്റമില്ല. നീ ആരാണോ കുഞ്ഞ് എന്ന് ചോദിച്ചതും പഞ്ചഭൂതാത്മകമായ ശരീരം ഞാൻ അല്ല, ന ഭൂമിഹി ന തോയം ന തേജ ന വായു ന ഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ, ഇതൊക്കെ കൂടെ കൂടിച്ചേർന്നതും ഞാനല്ല. ത്വാത് സുഷുപ്തേക സിദ്ധ, ഇതൊക്കെ അനൈകാന്തികമാണ്, ഏകാന്തികമല്ല. എന്നുവെച്ചാൽ ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ പരിണമിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പരിണമിക്കുന്നു, പക്ഷേ സുഷുപ്തി അവസ്ഥയിൽ പോലും പരിണമിക്കാതെ ശരീരവും മനസ്സുമില്ലാത്ത സുഷുപ്തിയിലും സിദ്ധമായിട്ടുള്ള അവശേഷിക്കുന്ന ശിവം ആണ് ഞാൻ. ആരുടെ പുത്രനാണ്? ഞാൻ ആരുടെയും പുത്രനല്ല, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, ഞാൻ ആരുടെയും അമ്മയോ അച്ഛനോ അല്ല. ന മാതാ പിതാ വാ ന ദേവാഹ ന ലോകാഹ ന വേദാഹ ന യജ്ഞാഹ ന തീർത്ഥം ബ്രുവന്തി. ഇതൊന്നും ഞാനല്ല. ഇതൊക്കെ ശരീരത്തിനെ സംബന്ധിച്ചുള്ളതാണ്. ശരീരമാണ് അച്ഛനോ അമ്മയോ, ശരീരമാണ് പുരുഷനോ സ്ത്രീയോ ഒക്കെ ആകുന്നത്. ഓരോരിക്കൽ നമ്മൾ ഞാൻ അച്ഛനാണെന്നും ഞാൻ അമ്മയാണെന്നും ഞാൻ ബ്രാഹ്മണനാണ് അതൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരത്തിൽ ലോകത്തിൽ എന്തൊക്കെയോ മാജിക്ക് കാണും. പക്ഷെ അതിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറയുന്നത് ഓരോന്നും പാപമാണ്. ആ ക്ഷണമൊക്കെ തന്നെ നമ്മള് ബ്രഹ്മഹത്യ ചെയ്യാണ്. ഓരോന്നിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോഴും നമ്മൾ ബ്രഹ്മഹത്യ ചെയ്യാണ്, ആത്മഹാവാകാണ്. നമ്മൾ ആത്മഹത്യ ചെയ്യാണ് എന്നുവെച്ചാൽ ശരീരത്തിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അതൊക്കെ ലോകത്തിൽ ഇരിക്കുമ്പോഴും ഒന്നിനോടും താതാത്മ്യമില്ലാതെ ഇരിക്കലാണ് ബ്രഹ്മഹത്യക്ക് പ്രായശ്ചിത്തം. അപ്പോ ഞാൻ ന മാതാ പിതാവാന ദേവാന ലോകാഹന വേദാന യജ്ഞാന തീർത്ഥം ബ്രുവന്തി. ഇതൊന്നും ഞാനല്ല. തദേകോവശിഷ്ട ശിവ കേവലോഹം. അതുപോലെ ന വർണ്ണാഹം ന വർണ്ണാശ്രമാചാരധർമാഹാം. ഞാൻ ബ്രാഹ്മണാദി വർണ്ണങ്ങളല്ല, എനിക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങളില്ല. എന്ന് വെച്ചാൽ ഒക്കെ ഉപേക്ഷിച്ചു എന്നാണോ അർത്ഥം? സന്യാസിയായതുകൊണ്ട് അങ്ങനെ പറയുകയാണോ? അങ്ങനെയല്ല. വർണ്ണമോ വർണ്ണാശ്രമാചാര ധർമ്മമോ ശരീരത്തിന് ഉണ്ടായിക്കോട്ടെ. സന്യാസിയായാൽ സന്യാസിയുടെ ആശ്രമധർമ്മം സന്യാസി ചെയ്യുന്നുവെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിച്ചാൽ അയാൾ സന്യാസി അല്ലാതായി പോകും. ഞാൻ സന്യാസിയാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ സന്യാസി അല്ലാതായി പോകും. അതേപോലെ തന്നെ ഗൃഹസ്ഥൻ ഏത് വർണ്ണത്തിലോ ഏത് ആശ്രമത്തിലോ ഏത് വിഭാഗത്തിലോ പെട്ടവനാണെങ്കിലും ഇതൊന്നും എനിക്കില്ല. നമേ ധാരണാധ്യാന യോഗാദയോപി. ശരീരം ചിലപ്പോ ധ്യാനിക്കും, ഒരു രൂപത്തിനെ ധ്യാനിക്കും, യോഗാനുഷ്ഠാനം ചെയ്യും, പക്ഷെ ഇതൊന്നും എനിക്കില്ല. അതിൽ അഹങ്കാരം വന്നാൽ പോലും പെട്ടുപോകും. ഇതൊക്കെ അനാത്മാവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ആത്മാവിന് ധ്യാനമോ ധാരണയോ സമാധിയോ ഒന്നും വേണ്ട. തദേകോവശിഷ്ട ശിവ കേവലോഹം. ഇതേത് സിദ്ധാന്തമാണ്? ഇത് സാഖ്യയോഗമാണോ? അല്ല. ഇത് ശൈവ സിദ്ധാന്തമാണോ? അല്ല. ന സാഖ്യം ന ശൈവം. വൈഷ്ണവമാണോ? അല്ല. ന പാഞ്ചരാത്രം. ജൈനന്മാരുടെയോ ബൗദ്ധന്മാരുടെയോ സിദ്ധമാണ് ഒരു സിദ്ധാന്തവും. ന ജൈനം ന മീമാംസകാദേർ മതം വ. ഇതിനെ ഒരുപക്ഷെ വേദാന്തം എന്ന് പോലും പറയാൻ പാടില്ല. പൂർവമീമാംസ ഉത്തരമീമാംസ, ഉത്തരമീമാംസ വേദാന്തമാണ്, പൂർവമീമാംസ കർമ്മകാന്ഡമാണ്. രണ്ട് മീമാംസയുമല്ല. പിന്നെ എന്താണിത്? വിശിഷ്ട അനുഭൂത്യ. ഇത് എല്ലാവരുടെയും സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവരുടെയും അനുഭൂതിയാണത്. എല്ലാവർക്കും വിശിഷ്ടമായി അവനവനിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ബോധമായതുകൊണ്ട് എല്ലാത്തിനെയും തള്ളാം, ഒന്നും വേണ്ടാം എന്ന് പറയാം. എനിക്ക് വിഷ്ണു വേണ്ട, ശിവൻ വേണ്ട എന്ന് പറയാം. ബുദ്ധൻ വേണ്ട, ജിനൻ വേണ്ട എന്ന് പറയാം. എനിക്ക് മതമേ വേണ്ട എന്ന് പറയാം. ഞാൻ നാസ്തികനാണെന്ന് പറയാം, യുക്തിവാദിയാണെന്ന് പറയാം. എന്തു പറഞ്ഞാലും വാദിക്കുന്നവൻ അവിടെ ഉണ്ട്. യദ് ഹൃദയ നിഷേധ സിദ്ധി. അതില്ലെങ്കിൽ നിഷേധിക്കാൻ സാധ്യമല്ല. നിഷേധിക്കുന്ന ആള് അവിടെ ഉണ്ട്. അവൻ വിശിഷ്ടമായ അനുഭൂതിയാണ്. അവൻ എല്ലാരിലും അഹമഹം എന്നു പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അനുഭൂതിയായിരിക്കുന്നത് കൊണ്ട് ആ ശിവം ആണ് ഞാൻ. തദേകോവശിഷ്ട ശിവ കേവലം. അത് ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഇതിന് വല്ല മതം വേണോ? ഇതിന് വല്ല ജാതിയോ വർണ്ണമോ ആശ്രമമോ വേണോ? പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അങ്ങേ തലയ്ക്ക് പോയി പിടിക്കും. വേദാന്തമാണ് ലോകത്തിൽ എല്ലാവർക്കും ഉള്ള മതം. അതുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, വർണ്ണം വേണ്ട, ആശ്രമം വേണ്ട എന്ന് പറയും. എന്നിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ തല്ലുകൂടും, വേറെ എന്തിന്റെയെങ്കിലും ഒക്കെ പേരിൽ തല്ലുകൂടും. ലോകത്തിന് റീഫോർമേഷന് വേണ്ടിയിട്ടല്ല വേദാന്തം. റീഫോർമേഷൻ എന്നുള്ളത് ഋഷികളുടെ സമ്പ്രദായമേ അല്ല. വ്യക്തി തന്നിൽ സത്യം കണ്ടെത്തിയാൽ, അങ്ങനെ ഓരോ വ്യക്തികളും സത്യത്തിനോട് അടുക്കുംതോറും സമൂഹത്തിൽ ശരിയാവും എന്നല്ലാതെ സമൂഹത്തിലുള്ള വിഭാഗങ്ങളെയൊക്കെ മാറ്റാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കൊന്നും തോന്നി, മുമ്പൊക്കെ ഇന്നവർക്ക് അമ്പലത്തിൽ പ്രവേശം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ എതിർത്ത് വേറെ ഒരു സമ്പ്രദായം ഇപ്പൊ കൊണ്ടുവന്നു. പുതിയ സമ്പ്രദായത്തിന് വൈശിഷ്ട്യം വലുതും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പുതിയ സമ്പ്രദായം കൊണ്ടും വലിയ വൈശിഷ്ട്യമൊന്നും ഉണ്ടായില്ല. പഴയ സമ്പ്രദായത്തിൽ അറ്റ്ലീസ്റ്റ് ശുദ്ധം വേണം, ആചാരം വേണം, അമ്പലത്തിൽ പോകണമെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോ 20 ഉറുപ്യ ടിക്കറ്റ് എടുത്താൽ കള്ളുകുടിച്ചവനും ഉള്ളിൽ പോകാം. സിഗരറ്റ് പാക്കറ്റ് പാക്കറ്റിൽ വെച്ചുകൊണ്ടാണ് 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോണത്. കേരളത്തിൽ അത് സാധ്യമായില്ലായിരിക്കാം. പക്ഷെ പറയാ, ഇപ്പൊ പണമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നേരെ ഉള്ളിൽ പോകാം. അപ്പോ ലോകത്തിൽ ഒന്നും മാറ്റാൻ പറ്റില്ല. ആ വിശ്വാസം നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ, റീഫോർമേഷൻ ഉള്ള വാസന നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സത്യം കണ്ടെത്താൻ പറ്റില്ല. സത്യദർശനം സാധ്യമല്ല. സത്യത്തിനെ ബോധിപ്പിക്കുന്നത് മാത്രമാണ് സത്യദർശികൾക്കുള്ള കർത്തവ്യം. അതല്ലാതെ സത്യദർശികൾ ലോകത്തിൽ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വാസനയാണെന്ന് കണക്കാക്കിക്കൊള്ളും. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഉണ്ടായ പോലെയൊക്കെ തോന്നും. അതൊക്കെ വെറുതെ ഇങ്ങട് ഒരു കളറ് മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. വേഷം മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. ഒന്നും മാറില്ല. അപ്പൊ ഈ ശ്ലോകങ്ങളൊന്നും ലോകത്തിനെ മാറ്റാനല്ല, നമ്മളിലുള്ള സത്യത്തിനെ നമ്മളിൽ റെക്കഗ്നൈസ് ചെയ്യാനാണ്, പ്രത്യഭിജ്ഞ ഉണ്ടാവാനാണ്. ആ സത്യദർശനത്തിൽ ജാതിയുമില്ല, വർണ്ണവുമില്ല, ആശ്രമവുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, യാതൊരു ഭേദവുമില്ല. സത്യദർശനം നേടിയ ആള് എവിടെ ഉണ്ടോ അവിടെ പ്രകാശം പരക്കും. സത്യദർശനം ഇല്ലാതെ നിയമങ്ങൾ മാറ്റുന്നത് കൊണ്ടോ ലോകത്തിൽ മാറ്റിമറിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രയോജനമേ ഇല്ല. അതുകൊണ്ട് സർവദാ സ്വാത്മതയ, എപ്പോഴും എല്ലാവരുടെയും സ്വാത്മാവായി സ്വസ്വരൂപമായി പ്രകാശിക്കുന്ന സർവേശ്വരനെ, പൂർണ്ണ വസ്തുവിനെ തന്നിൽ കണ്ടെത്തുന്നതാണ് മതി. ദൗർബല്യം നീങ്ങി ബലം. അപ്പോ സത്യം കണ്ടെത്തിയ ആൾക്ക് ഞാൻ എന്നെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഒരു ഋഷി പറഞ്ഞു, നാഹം വേദ സുവേദേതി നോ ന വേദേതി വേദച്ച. ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയാനും എനിക്ക് വയ്യ, എന്നെ എനിക്ക് അറിയില്ല എന്ന് പറയാനും വയ്യാവുന്ന. നോ ന വേദേതി വേദച്ച. ഞങ്ങൾക്ക് പഠിപ്പിച്ച പരമ്പരയിലുള്ള മഹാത്മാക്കളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അവരാരും ഞങ്ങൾ അറിഞ്ഞു ഒന്നും പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല. രമണ മഹർഷി തന്നെ മധുരയിൽ നിന്നും 17-ാമത്തെ വയസ്സിൽ തിരുവണ്ണാമലയിലേക്ക് വന്നു. അപ്പൊ മഹർഷി തന്നെ അരുണാചല അഷ്ടകത്തിൽ തന്റെ അനുഭൂതിയെ പറയുന്നുണ്ട്. തിരുവണ്ണാമലയിൽ വന്നപ്പോ അരുണാചലത്തിനെ കണ്ടു എന്നാണ്, കണ്ടനൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ അടുത്ത ശ്ലോകത്തിൽ കണ്ടവൻ യവൻ എന്ന കരുത്തിനുൾനാട് കണ്ടവൻ ഇന്ദ്രിട നിന്റത് കണ്ടേൻ കണ്ടനൻ എന്നിട കരുത്തെഴവല്ലൈ കണ്ടിലൻ എന്നിട കരുത്തെഴുമാറേൻ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞതും അടുത്ത പാട്ടില് കണ്ടവൻ യവൻ ആരാണ് കണ്ട ആള് എന്നൊരു ചോദ്യം ഉള്ളിൽ ഉദിച്ചു. അപ്പോ കണ്ടു എന്ന് പറയുന്ന അഹങ്കാരം ഉദിച്ചില്ല. കണ്ടില്ല എന്ന് പറയാനും ഒരാളവിടെ ഇല്ല. കണ്ടു എന്ന് പറയണമെങ്കിലും കണ്ടില്ല എന്ന് പറയണമെങ്കിലും വ്യക്തിത്വം വേണം. കേവലം അസ്തിത്വം ഉള്ള സ്ഥലത്ത് വ്യക്തിത്വം ഇരിക്കില്ല. കേവല അസ്തിത്വം വ്യക്തിത്വത്തിന് ഇരുത്തി പൊറപ്പിക്കില്ല. അതുകൊണ്ട് കണ്ടനൻ എന്നിട കരുത്തെഴവില്ലേ കണ്ടിലൻ എന്നിട കരുത്തെഴുമാറേൻ വിണ്ടിലയിൽ പണ്ട് നീ വിളക്കിനേ എന്നാൽ വിണ്ടിടാതുന്നിലൈ വിളക്കിട എൻറേ വിണ്ടലം അചലമാ വിളങ്കിട നിൻറായ്. പണ്ട് മൗനമായി ദക്ഷിണാമൂർത്തിയായി ശിവനെ, ഈ സത്യത്തിനെ മൗനത്തിലൂടെ പ്രകാശിപ്പിക്കുമ്പോ ഞാൻ കണ്ടു എന്ന് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ മിണ്ടാൻ കഴിയും? അപ്പോ നവേദ്മി അഹം മാം ഉത വേദ്മി അഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ നവേദ്മി അഹം മാം ഉത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ ദൃക് ദൃശ്യ ഭേദാത് കിമയം ദ്വിധാത്മ സ്വാത്മൈകതായാം ഹി ധിയാം ന ഭേദാഹ ന വേദ്മ്യഹം മാം. എനിക്ക് എന്നെ അറിയില്ല, എനിക്ക് എന്നെ അറിയില്ല എന്ന് ആര് പറയണു? ഈ മൈക്കൊരിക്കലും എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയില്ല, നമ്മളാണ് പറയണത്. എന്തുകൊണ്ട് പറയണു? എന്നിൽ ഉണർവുള്ളത് കൊണ്ട് പറയുന്നു എന്നെ അറിയില്ല. ആ ഉണർവ് തന്നെ വസ്തു. വേദ്മ്യഹം മാം, ഞാൻ എന്നെ അറിഞ്ഞു, എനിക്ക് ഇന്ന സമയത്ത് സാക്ഷാത്കാരം ഉണ്ടായി. എസ്പെഷ്യലി ഫോറിനേഴ്സ്, വെസ്റ്റേണേഴ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇവിടുത്തെ ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോ അവർ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആളുകളുടെ ഇടയിൽ ആ ചോദ്യം അത്ര കണ്ടില്ല, ഈസ് ഹി റിയലൈസ്ഡ് എന്ന് ചോദിക്കും. അദ്ദേഹം റിയലൈസ്ഡ് ആണോ? ആ ചോദ്യത്തിനർത്ഥം അവർക്ക് തന്നെ അറിയില്ല. സാക്ഷാത്കാരം നേടിയ ആളാണോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അർത്ഥം അവർക്ക് തന്നെ പിടിയില്ല. എന്താ റിയലൈസേഷൻ? എന്തോ ഒരു അനുഭവം, എന്തെങ്കിലും ഉണ്ടാവുക. ഈ കുടുക്കൽപ്പെട്ട അഥവാ ആ ക്ലെയിമിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്പസ്വല്പം അനുഭൂതി ഉണ്ടായിട്ട് ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ജ്ഞാനിയായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ജ്ഞാനം അങ്ങനെ വരുന്നതാണോ, അങ്ങനെ കിട്ടേണ്ടതാണോ, അങ്ങനെ ലഭിക്കേണ്ടതാണോ, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവേണ്ടതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചം കണ്ടാൽ ജ്ഞാനമാവുമോ, എന്തെങ്കിലും യോഗാനുഭവം ഉണ്ടായാൽ ജ്ഞാനമാകുമോ? അപ്പൊ ഞാൻ ഇന്ന ദിവസം മുതൽ എന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നവേദ്മ്യഹം മാമുത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ. ഇത് രണ്ടും ഹാസ്യമാണ്. ഇവിടെ ദൃക്ദൃശ്യ ഭേദത്തോടുകൂടെ രണ്ടാളും ഉണ്ടോ അറിയാൻ, അറിയുന്ന ഒരാളും അറിയപ്പെടേണ്ട ഒരു വസ്തുവുമായി കിം ദ്വിധാത്മാ, രണ്ടാത്മാവുണ്ടോ ഇവിടെ, ആത്മാവ് ഒന്ന്, ആത്മാവിനെ അറിയുന്നവൻ ഒന്ന്, നിൽക്കാൻ പറ്റില്ല. ജ്ഞാനത്തിന്റെ സമ്പൂർണമായ ലക്ഷണം, സാക്ഷാത്കാരത്തിന്റെ ലക്ഷണം എന്തെങ്കിലും ലൈറ്റ് കാണലോ ഒന്നുമല്ല, സ്ഥിതപ്രജ്ഞത്വം ആണ്. അഥവാ ഭഗവാൻ ക്ഷേത്രക്ഷേത്രജ്ഞ യോഗത്തിൽ പറഞ്ഞതൊക്കെയാണ് ലക്ഷണം. പിന്നെ ശാന്തി, പിന്നെ എല്ലാറ്റിനും മേലെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഇൻറ്റ്യൂട്ടീവ് പവറുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടത്. എസ്പെഷ്യലി സജ്ജനങ്ങൾക്ക്, അധ്യാത്മ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു വരുന്നവർക്കൊക്കെ അത് ആക്റ്റീവാണ്. അവർക്ക് ജ്ഞാനികളെ കണ്ടാൽ അറിയും. എങ്ങനെ അറിയും എന്ന് ചോദിക്കേണ്ട, അറിയും. അതിനൊരാള് ഞാൻ നേടി എന്നോ ഈ ദിവസം പ്രാപിച്ചു എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പിപ്പലാതൻ പറയണതാണ്, അങ്ങ് നേടിയോ എന്ന് ചോദിച്ചാൽ നേടിയെന്ന് പറയാൻ വയ്യ, നേടിയിട്ടില്ലേ, നേടിയിട്ടില്ല എന്ന് പറയാൻ വയ്യ.